നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
റോഡിലുണ്ടാകുന്ന അപകടം അത് എത്ര ചെറുതാണെങ്കിലും അതുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ്. ഓസ്ട്രേലിയയിൽ നിങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഒരപകടമുണ്ടായാൽ എന്തു ചെയ്യണം? നിങ്ങൾക്ക് എങ്ങനെ സഹായങ്ങൾ തേടാം? നിങ്ങളുടെ ഭാഗത്ത് പിഴവുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. ഓസ്ട്രേലിയയിൽ വാഹനാപകടമുണ്ടായതിന് ശേഷം വാഹനം നിർത്താതെ പോകുന്നത് കുറ്റകരമായ നടപടിയാണ്. വാഹനാപകടമുണ്ടാകുമ്പോൾ ചെയ്യേണ്ട അടിസ്ഥാന കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുകയാണ് കാൻബറയിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറായ സുനിൽ ദത്ത്.
ഒരു അപകടത്തിൽപ്പെട്ടാൽ ഉടനെ തന്നെ വാഹനം സൈഡ് ഒതുക്കി മറ്റ് ട്രാഫിക്കിൽ നിന്ന് ഒഴിവാക്കി ഹാസഡ് ലൈറ്റ് ഇട്ട് നിർത്തണം. എന്നിട്ട് നമുക്ക് വണ്ടിയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടോ എന്നുള്ള അസസ് ചെയ്യണം. തുടർന്ന് മറ്റു വാഹനത്തിൽപ്പെട്ട അപകടത്തിൽപ്പെട്ട വാഹനത്തിലെ അതിൻ്റെ അത്തെ ഉള്ളിലെ ആൾക്കാർക്ക് എന്ത് അപകടമുണ്ട് എന്നുള്ള അസസ് ചെയ്യുക. അതുപോലെ വണ്ടിക്ക് എന്ത് പരിക്കുണ്ട്, അത് ടോ ചെയ്യാവുന്ന അവസ്ഥയിലാണോ എന്നുള്ള അസസ് ചെയ്യുക. എപ്പോഴും ഹാസഡ് ലൈറ്റ് ഇട്ട് വേണം വണ്ടി റോഡിന്റെ സൈഡിൽ നിർത്താൻ. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ മറ്റ് റോഡ് യൂസേഴ്സ് ഈ പറയുന്ന പോലെ അപകടം കാര്യങ്ങളൊന്നും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവില്ല. അവർ ഹൈ സ്പീഡിലായിരിക്കും വരുന്നത്. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഡോർ തുറക്കാനും. അങ്ങനെയുള്ള അപകടങ്ങൾ പലപ്പോഴും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുവാനായിട്ട്.
അതായത് ആദ്യം ചെയ്യേണ്ടത് വാഹനത്തിലുള്ള എല്ലാവരും സുരക്ഷിതരാണോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. ആർക്കും അടിയന്തര വൈദ്യസഹായം ആവശ്യമില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് ന്യൂ സൗത്ത് വെയിൽസ് ട്രാഫിക് ആൻഡ് ഹൈവേ പെട്രോൾ കമാൻഡിൽ പോലീസ് സർജന്റായ സ്കോട്ട് സ്റ്റാഫോർഡ് പറയുന്നു. ഇനി ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ 000-ൽ വിളിച്ച് സഹായം ആവശ്യപ്പെടണം. എമർജൻസി വിഭാഗത്തിലെ ഓപ്പറേറ്റർക്ക് അപകടത്തിന്റെ തീവ്രത വലുതാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർ തന്നെ പോലീസ്, ആംബുലൻസ്, അഗ്നിശമന സേന തുടങ്ങിയവരെ വിവരമറിയിക്കും. ഈ സമയത്ത് സാധിക്കുമെങ്കിൽ പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ ശ്രമിക്കണം.
A major collision is where anyone is trapped, killed or injured. Any of the drivers appear to be affected by alcohol or drugs. Any of the parties involved have failed to stop and or exchange their details.
റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കുമെന്ന് തോന്നിയാലോ, വലിയ വാഹനങ്ങൾ ഉൾപ്പെട്ട അപകടമാണെങ്കിലോ ഒക്കെയാണ് സാധാരണഗതിയിൽ പോലീസ് സ്ഥലത്തെത്തുക. അപകടത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമമോ ഭീഷണിയോ ഉണ്ടെങ്കിലും പോലീസ് ഇടപെടും. എന്നാൽ ആർക്കും പരിക്കൊന്നുമില്ലാത്ത ചെറിയ ഉരസൽ പോലുള്ള സംഭവങ്ങളാണെങ്കിൽ പോലീസ് സ്ഥലത്തെത്തുകയോ ക്രിമിനൽ അന്വേഷണം നടത്തുകയോ ചെയ്യേണ്ടതില്ല. മാത്രമല്ല, ഇത്തരം സംഭവങ്ങളിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കുകയും ചെയ്യാമെന്ന് സുനിൽ ദത്ത് പറയുന്നു.
നോർമലി ഒരു അപകടം സംഭവിച്ചാൽ ഉടനെ 000 വിളിക്കണം. അങ്ങനെയല്ല അതിന്റെ ഒരു നടപടി. അത് ആ അപകടത്തിന്റെ ഒരു സിവിയാരിറ്റി വച്ചിട്ടാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ചെറിയ അപകടങ്ങളാണെങ്കിൽ നമ്മൾ ഒരിക്കലും പോലീസിനെയോ അല്ലെങ്കിൽ ആംബുലൻസിനും വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് മറ്റു വണ്ടിയുടെ, നമുക്ക് വണ്ടി ടോ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോലീസിനെ വിളിക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ ചെറിയ അപകടമൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് മറ്റ് ഡ്രൈവർക്ക് കൈമാറുകയും അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുകയും ചെയ്ത് പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് ഇതൊരു ഓൺലൈൻ ഫോമുണ്ട് AFP സൈറ്റിൽ, ഓൺലൈൻ ക്രാഷ് റിപ്പോർട്ട് ഫോം എന്ന് പറഞ്ഞ ഫോമിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ വിളിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇനിയിപ്പോ അതല്ല, വലിയ അപകടമാണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ പോലീസിന്റെ ഹെൽപ്പ്, ട്രാഫിക് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് യാത്രക്കാർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി അവരെ ആശുപത്രി കൊണ്ടുപോകാനോ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആംബുലൻസ് വിളിക്കുക.
നമ്മുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത് പിന്നീട് സഹായകരമാകും. എതിർകക്ഷിയുടെ വിശദാംശങ്ങളും വിവരങ്ങളും അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും സുനിൽ ചൂണ്ടിക്കാട്ടുന്നു.
നോർമലി നമുക്ക് വേണ്ടത് ആളുടെ ഫുൾ നെയിം, അതുപോലെ അഡ്രസ്, ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ്. അപ്പൊ അതിന് ആ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ലൈസൻസിന്റെ ഒരു ഫോട്ടോ എടുത്താൽ അതിൻ്റെ അകത്ത് ആളുടെ പേര്, ലൈസൻസ് നമ്പർ, അഡ്രസ്, ഇത്രയും ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അയാളുടെ ഫോൺ നമ്പറും അതുപോലെ വണ്ടിയുടെ രജോ, അതുകൂടാതെ അയാളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ഏത് കമ്പനിയാണോ അതിന്റെ പേര്, ഇത്രയും ഡീറ്റെയിൽ ആണ് നമ്മുടെ അവർക്ക് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ഈ ക്രാഷ് റിപ്പോർട്ട് ഫില്ല് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നാളെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഏത് വണ്ടിയായിരുന്നു, അപ്പോൾ വണ്ടിയുടെ രജോ, അതിന്റെ മേക്ക്, മോഡല്, അതുപോലെ വേറെ ആരാണ് ഇൻവോൾവ്ഡ്, അപ്പോൾ അയാളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, ഇത്രയും പിന്നെ ഏത് ഇൻഷുറൻസ് കമ്പനി, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇൻഷുറൻസ് കമ്പനി നമ്മളോട് ചോദിക്കുന്നതും ക്രാഷ് റിപ്പോർട്ടിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതും, അതുപോലെ ക്രാഷ് റിപ്പോർട്ടിൽ എവിടെ വെച്ചാണ് സംഭവിച്ചത്, ഈ ഡീറ്റെയിലും കൂടെ വേണ്ടി വരും.
അപകടവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ഈ നടപടി സഹായിക്കുമെന്ന് സോളിസിറ്ററായ ജെയിൻ ഫോളിയും ചൂണ്ടിക്കാട്ടി.
When you make an insurance claim, if you aren't at fault, if you don't have the name and address of the other party, your insurer will make you pay your excess. But often if you've got that information, they won't. Notice if there are any witnesses or CCTV footage that might be useful later if there's an issue on fault.
അപകടത്തിന് കാരണം നിങ്ങളല്ലെന്ന് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് എതിർകക്ഷി വഴി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാമെന്നും ജെയിൻ ഫോളി പറയുന്നു.
The best thing to do is take your own car to your own mechanic and have it assessed. Once you've received a quote, send that quote and the photos and the assessment to the other driver. The other driver will then likely send it to their insurer and that insurer will contact you directly. The other party's insurer will try and get you to take your car to their mechanic. You do not have to do that. You do not have to get multiple quotes. They do not have a right to see or inspect your car.
അപകടത്തിന് കാരണമായ ഡ്രൈവറുടെ ഇൻഷുററിൽ നിന്ന് നേരിട്ട് പണം ലഭിക്കുന്നതിനായി നമ്മൾ അവർക്ക് ചിലവുകൾ അടങ്ങുന്ന വിശദമായ ലെറ്റർ ഓഫ് ഡിമാൻഡ്സ് അയക്കേണ്ടതുണ്ട്. ഇങ്ങനെ അയക്കുന്ന ഉടൻ തന്നെ ആ തുക അനുവദിച്ച് കിട്ടണമെന്നില്ല. പലപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്ന തുക സംബന്ധിച്ച് ഇൻഷുറർ കൂടുതൽ വ്യക്തതയും ചർച്ചകളുമെല്ലാം ആവശ്യപ്പെട്ടേക്കാമെന്ന് ജെയിൻ ഫോളി പറയുന്നു.
If the amount that you are seeking is less than $15,000 and the other insurer isn't cooperating, you can lodge a complaint against them with the Australian Financial Complaints Authority. It's a free online dispute resolution scheme and they will make a decision and ultimately try and resolve the matter between the parties. If the amount is more than $15,000 and the insurer isn't coming to the table, you will need to sue them in the local court. But before you do that, I'd strongly recommend you get private legal advice.
ഇനി നിങ്ങളുടെ പിഴവ് കൊണ്ടാണ് അപകടം ഉണ്ടായതെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ കുറ്റം നിങ്ങളുടെ ഭാഗത്തും നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല എങ്കിലുമോ? എങ്കിൽ കേടുപാടുകൾ പരിഹരിക്കുന്നതിനാവശ്യമായ തുക ഉൾപ്പെടുത്തിയ ലെറ്റർ ഓഫ് ഡിമാൻഡ് എതിർ പാർട്ടിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോഴും ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മെക്കാനിക്കിനെ ഈ ലെറ്റർ ഓഫ് ഡിമാൻഡ് കാണിച്ച് ഇത്രയും തുക ആവശ്യമാണോ എന്നതടക്കം പരിശോധിക്കാം.
The best thing to do is to take the photos and the quote to your own mechanic and ask for a second opinion. You can negotiate a payment arrangement if you can't afford to pay it up front and you can offer to pay a reduced lump sum. But again, I would recommend that you seek legal advice.
പ്രിയ ശ്രോതാക്കളെ, അപകടത്തിൽപ്പെടുന്ന വാഹനത്തിന്റെ അറ്റകുറ്റപ്പണിയെ പറ്റിയും ഇൻഷുറൻസിനെ പറ്റിയും എല്ലാമാണ് SBS റേഡിയോ മലയാളത്തിൽ നമ്മൾ ഇത്രയും നേരം കേട്ടത്. ഇനി അപകടത്തിൽ നമ്മൾക്കാണ് അല്ലെങ്കിൽ വ്യക്തികൾക്കാണ് പരിക്കേൽക്കുന്നതെങ്കിലോ? ഒരു വാഹനാപകടത്തിൽ നിങ്ങൾക്ക് ശാരീരികമായോ മാനസികമായോ പരിക്കേറ്റാൽ CTP എന്നറിയപ്പെടുന്ന തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ ക്ലെയിം സമർപ്പിക്കാൻ സാധിക്കും. CTP ഇൻഷുറൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വിക്ടോറിയൻ ട്രാൻസ്പോർട്ട് ആൻഡ് ആക്സിഡന്റ് കമ്മീഷനിലെ കോംപ്ലക്സ് റിക്കവറി ആൻഡ് സീരിയസ് ഇഞ്ചുറിയുടെ തലവനായ ഡാമിയൻ പോൾ വിശദീകരിക്കുന്നു.
So we support people after they've had a transport accident, and we also work with the community to reduce the risk of accidents happening. Each Australian state has similar organisations, although there are differences in the range and type of benefits that they provide.
മോട്ടോർ വാഹന ഉടമകൾ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് CTP ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നതെന്ന് നമുക്കറിയാം. വാഹനങ്ങൾ നന്നാക്കുന്നതിന് ഈ ഇൻഷുറൻസിൽ നിന്നും പണം ലഭിക്കില്ല. എന്നാൽ വസ്തുവകകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും വാഹനാപകടത്തിൽ പരിക്കേറ്റവർക്കുള്ള ചികിത്സയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നവർ വർക്കേഴ്സ് കോമ്പൻസേഷനാണ് ക്ലെയിം സമർപ്പിക്കേണ്ടതെന്ന് ഡാമിയൻ പൂൾ വ്യക്തമാക്കി.
So the TAC is a no-fault insurer. It doesn't matter who caused the accident. The TAC can pay for medical support depending on what you need based on your injuries. We pay for things like GP or specialist services, hospital services, diagnostic services, those sorts of things. But equally things like rehab services like physiotherapy, psych, return to work supports, personal care services like gardening and cleaning, income replacement, and then also compensation.
പ്രിയ ശ്രോതാക്കളെ, സി ടി പി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അതത് സംസ്ഥാനത്തെ ബന്ധപ്പെട്ട ഏജൻസികളെ നേരിൽ സമീപിക്കേണ്ടതാണ്. ഓർക്കുക, അപകടമുണ്ടായാൽ വാഹനം നിർത്താതെ പോകുന്നത് കുറ്റകരമാണ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.